You're with SBS Radio.
ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ മലയാളികളും സജീവമായിരുന്നു. ലിബറൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് ഇന്നലെ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. മെൽബണിലുള്ള പ്രസാദ് ഫിലിപ്പ് ക്യാമ്പയിനിങ്ങിൽ വളരെ സജീവമായിരുന്നു ലിബറൽ പാർട്ടിക്ക് വേണ്ടി. നമസ്കാരം ശ്രീ പ്രസാദ് ഫിലിപ്പ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീഷ്.
പ്രസാദ്, അപ്രതീക്ഷിതം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ലിബറൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഈ വിധി. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ?
തീർച്ചയായിട്ടും ഇന്നലെ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും പറഞ്ഞതുപോലെ തന്നെ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന പ്രീ പോൾ, ഒപ്പീനിയൻ പോളുകൾ, അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾ വിവരങ്ങൾ അനുസരിച്ച് ലിബറലിനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു എന്ന് തന്നെയായിരുന്നു ഇവിടെയുള്ള ഒപ്പീനിയൻ പോളുകൾ പ്രവചിച്ചിരുന്നത്. എസ്പെഷ്യലി ഇന്നലെ രാത്രി പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള ഗാലക്സി പോളിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 58% സാധ്യത ലേബറിനും 42% സാധ്യത ലിബറലിനും എന്നായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എക്സിറ്റ് പോൾ വിലയിരുത്തൽ.
എന്നിട്ടും എങ്ങനെയാണ് ഇത് തിരിഞ്ഞു മറിയാനുള്ള ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ക്വീൻസ്ലൻഡിലെ ഒരു സാഹചര്യം വളരെ ക്ലീൻ സ്വീപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെ സംഭവിച്ചിരിക്കുന്നത്.
അതെ, തീർച്ചയായിട്ടും ക്വീൻസ്ലൻഡിലൊരു ബ്ലൂ വാഷ് ഔട്ട് തന്നെ നടന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ റിസൾട്ട് നോക്കുന്നതന്നെ കാണാൻ കഴിയുകയാണ്. മാത്രമല്ല ടോട്ടൽ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കണക്കനുസരിച്ച് 0.5% പോസിറ്റീവ് സ്വിങ് രാജ്യത്തുടനീളം ലിബറലിന് അനുകൂലമായിട്ടുണ്ടായി എന്നുള്ളതായിരുന്നു അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനകത്ത് ക്യൂൻസ്ലൻഡ്, അതുപോലെ തന്നെ ടാസ്മാനിയ, വെസ്റ്റേൺ ഓസ്ട്രേലിയ, എടുത്തു പറയത്തക്ക ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ലിബറലിന് അനുകൂലമായിട്ടുള്ളൊരു പോസിറ്റീവ് സ്വിങ് പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. ഈവൻ വിക്ടോറിയയിലും ഒരു പോസിറ്റീവ് സ്വിങ് ഉണ്ടായി. ഒന്ന് രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെ ടോട്ടൽ വോട്ടിന്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ലിബറലിന് അനുകൂലമായിട്ടൊരു സ്വിങ് രാജ്യത്തുടനീളമുള്ളൊരു സ്വിങ് അത് വിക്ടോറിയയിൽ പോലും അത് പ്രതിഫലിച്ചു.
മുൻ പ്രധാനമന്ത്രി ടോണി ആബട്ടിന്റെ സീറ്റ് നഷ്ടപ്പെട്ടു എന്നതിനുപരി മറ്റു പല സീറ്റുകളും, സംശയമുണ്ടായിരുന്ന സീറ്റുകളെല്ലാം ലിബറലിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നതും മിക്ക സ്ഥലങ്ങളിലും. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്തായിട്ടാണ് വിലയിരുത്താൻ കഴിഞ്ഞിരിക്കുന്നത്? കാരണം പ്രധാനപ്പെട്ട പല നയങ്ങളും ലേബർ പാർട്ടി മുന്നോട്ട് വച്ചത് സ്വാധീനം ചെലുത്തുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എക്സിറ്റ് പോളുകളിൽ പ്രകടമായിരുന്നു, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വിഷയങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കണം ഓസ്ട്രേലിയ വിധി എഴുതിയത് ലിബറൽ പാർട്ടിക്ക് അനുകൂലമായി?
ലിബറലിന്റെ തെരഞ്ഞെടുപ്പ് നയങ്ങൾ വളരെ വ്യക്തമായിരുന്നു. കാരണം ഞങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു. അതിനകത്ത് വ്യതിചലിക്കുന്ന ഒരു സ്വഭാവം ഇലക്ഷനിൽ ഉടനീളം അങ്ങനെ കാണാൻ സാധിച്ചില്ല. എന്നാൽ ലേബർ അങ്ങനെ ആയിരുന്നില്ല. അവര് ആദ്യം ഹെൽത്ത് വന്നു, പിന്നെ അതിനുശേഷം മറ്റ് ചില പോളിസികൾ വന്നു, അതിനുശേഷം ക്ലൈമറ്റ് വന്നു. അപ്പോൾ ഓരോ സമയത്തും അവരിങ്ങനെ അവരുടെ ആ ഒരു ഫോക്കസ് മാറ്റി മാറ്റിയുള്ളൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജി ആയിരുന്നു അവര് ഉപയോഗിച്ചത്. എന്നാൽ ലിബറലിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയായിരുന്നു ലിബറൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഇടയ്ക്കുണ്ടായ ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അത്ര ഒരു നല്ല ഇംപ്രഷൻ അല്ല ലിബറലിന് കൊടുത്തത്. എങ്കിൽ തന്നെയും വ്യക്തിപരമായി നോക്കിക്കഴിയുമ്പോൾ ഈ അടുത്ത സമയത്ത് നടന്ന പല പോളിലും സ്കോട്ട് മോറിസൺ വേഴ്സസ് ബിൽ ഷോർട്ടൺ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പലപ്പോഴും ആൾക്കാരുടെ ഒരു പൊതുജനത്തിന്റെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആസ് എ പ്രൈം മിനിസ്റ്റർ അത് സ്കോട്ട് മോറിസൺ തന്നെയായിരുന്നു. അത് മാത്രമല്ല ലിബറലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പോളിസി എന്ന് പറയുന്നത് സ്ട്രോങ് ബോർഡർ സെക്യൂരിറ്റി പോളിസി എന്ന് തന്നെയാണ്. അത് ഈ അടുത്ത സമയത്തെ രാജ്യാന്തര തലങ്ങളിലുള്ള പല സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ സേഫായി ജീവിക്കണം, ഈ രാജ്യത്തിനുള്ളിൽ ഒരു സേഫ്റ്റി വേണം എന്നുള്ളൊരു പ്രയോറിറ്റി ഉരുത്തിരിഞ്ഞു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാവർക്കും ആ ഒരു സേഫ്റ്റി കൺസേൺ, നാഷണൽ സെക്യൂരിറ്റി ഒരു വലിയൊരു കൺസേൺ ആയിട്ട് ഈ അടുത്ത സമയങ്ങളിൽ എസ്പെഷ്യലി രാജ്യാന്തര തലത്തിൽ നടന്ന പല സംഭവവികാസങ്ങളെയും വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട, അതേസമയം ലേബറിനെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു ഒരു പ്രധാനപ്പെട്ട അവരുടെ പ്രയോറിറ്റിയിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സ് റിഫോംസ്, ടാക്സ് കട്ടുകൾ നല്ല രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ ബജറ്റിൽ അവർ അവതരിപ്പിച്ചു. അതുകൂടാതെ തന്നെ അടുത്ത വർഷത്തെ ബജറ്റ് ഒരു സർപ്ലസ് ബജറ്റ് ആണെന്നുള്ളത് ഒരു സ്ട്രോങ്ങർ എക്കോണമിയെ ലോകത്തുടനീളം ഒരു ഒരു സൈലന്റ് റിസഷൻ ഒക്കെ അലയടിക്കുമ്പോഴും ഓസ്ട്രേലിയൻ എക്കോണമി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ആവണം വരണമെന്നുള്ളത് ഒരു ആവറേജ് ഓസ്ട്രേലിയൻ എപ്പോഴും മനസ്സിൽ കണ്ടിരുന്നു. അതുകൂടാതെ തന്നെ നെഗറ്റീവ് ഗിയറിംഗ് സ്ട്രാറ്റജി, ഒരു 2 മില്യൺ ഓസ്ട്രേലിയൻസിനോളം അതിൽ കൂടുതലും ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ നെഗറ്റീവ് ഗിയറിംഗ് പലരുടെയും വരുമാനത്തിന്റെ ഒരു പ്രധാന സ്രോതസ്സായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഗിയറിങ്ങിനെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പോളിസിയാണ് ലേബർ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇങ്ങനെ പല ഫാക്ടേഴ്സാണ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രധാനപ്പെട്ട ഘടകമായി, ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായി കാണാം എന്നാണ് ഞാൻ കരുതുന്നത്.
കെ പ്രസാദ്, ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേതൃത്വ കാര്യത്തിൽ ലിബറൽ പാർട്ടിയിൽ വളരെയധികം ആശങ്ക നിറഞ്ഞ വർഷങ്ങളായിരുന്നു മുൻവർഷങ്ങൾ. പക്ഷെ ഇപ്പോൾ സ്കോട്ട് മോറിസൺ പ്രധാനമന്ത്രി പദത്തിൽ തുടരുമ്പോൾ മുന്നോട്ട് ഈ ഒരു ആശങ്ക ഉണ്ടാകാൻ സാധ്യത കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ വളരെ ശക്തമായിട്ടുള്ള ഒരു നിലയിൽ ഒരു പ്രധാനമന്ത്രിയെയാണോ ലിബറൽ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, എങ്ങനെയാണ്?
തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു നേതൃത്വം, വളരെ ശക്തമായ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നേതൃത്വമാണ് ഇപ്പോൾ ലിബറൽ പാർട്ടിക്കുള്ളത്. ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ 6 പ്രധാനമന്ത്രിമാരെ കണ്ട ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അത് ലിബറൽ പാർട്ടിയും ലേബർ പാർട്ടിയും ഒരുപോലെ തന്നെ ലീഡർഷിപ്പ് ചേഞ്ചിൽ അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തിയത് അത്ര വലിയ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആയിരുന്നില്ല എന്ന് പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സത്യം തന്നെയാണ്. എന്നാൽ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു അട്ടിമറി വിജയം അല്ലെങ്കിൽ അപ്രതീക്ഷിത വിജയം, പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ പറഞ്ഞതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു 4th മിറക്കിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിജയം നടന്ന ഒരു സ്ഥിതിക്ക് അതിന് നേതൃത്വം കൊടുത്തൊരു ഒരു ഒരു നേതാവ്, ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പാർട്ടിയിലും അതുപോലെ തന്നെ ഭരണതലത്തിലും കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ള ഇതിനു മുമ്പ് നിന്നിരുന്ന ഒരു പക്ഷേ ടോണി ആബറ്റോ അതുപോലെ തന്നെ മാൽക്കം ടേൺബുൾ ഒക്കെ അവരുടെ ആ ഒരു ടേമിൽ ഉള്ള പോലെയുള്ള ഒരു നേതൃത്വ നിലയിലുള്ള ഒരു ഇഷ്യൂസ് ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് നോക്കുന്നുണ്ടേ കാണാൻ സാധിക്കുന്നത്.
എന്തായാലും വളരെയധികം നന്ദി ശ്രീ പ്രസാദ് ഫിലിപ്പ് SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന്.
നന്ദി ദിലീഷ്, താങ്ക് യു സോ മച്ച്.
Enjoy more stories in your language by visiting sbs.com.au.